ഹാപ്പി ന്യൂ ഇയർ. ഇപ്രാവശ്യം പാട്ടൊന്നുമില്ല. പാടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന പാട്ട് എനിക്കത്ര അറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് കേട്ടൊരു പാട്ടായിരുന്നു അത്. കപ്പാട്ട് എനിക്ക് വേണ്ടി സൂരജ് സന്തോഷ്, അദ്ദേഹത്തിനൊരു വേർഷൻ ഓഫ് മാധവ മാമ എന്ന് പറയുന്നൊരു പോർഷൻ ഞാൻ എത്ര പ്രാവശ്യം അത് കേട്ടു എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എന്നിട്ട് എനിക്കത് പഠിക്കാൻ പറ്റില്ല. ഞാൻ അത് കേട്ടുകൊണ്ടേയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോൾ കേട്ടാലും. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല പൊതുവെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാനിങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ അതിൻ്റെ താഴെ ഇതിൻ്റെ വ്യൂസോ അല്ലെങ്കിൽ അത് കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നമ്പേഴ്സൊക്കെ താഴെ കാണുന്നുണ്ടെങ്കിൽ പൊതുവെ എനിക്ക് പെട്ടെന്ന് ഒരു ഇമേജിനേഷൻ വരാറുണ്ട്. ഇപ്പോൾ ഈ പാട്ടിൻ്റെ അതിൻ്റെ താഴെ 2.7 മില്യൺ ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ഒരു വലിയ സ്ഥലത്ത് 2.7 മില്യൺ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹം ഈ പാട്ട് പാടുമ്പോൾ അതെന്തായിരിക്കില്ലേ അതിൻ്റെ ഒരു വൈബ്. അതേപോലെ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റുകളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ ഈ 6-7 പോഡ്കാസ്റ്റുകൾ ചെയ്തതിൽ 100-ൽ താഴെ ആൾക്കാർ ഇത് കേട്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 100 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അപ്പം ഇത്ര ആൾക്കാരെ നമ്മൾ ഒരു ഹാളിലേക്ക് ഇരുത്തിയാൽ ഇത് എൻ്റെ സംസാരം എൻ്റെ ചെറിയ ചെറിയ പാട്ടിൻ്റെ പോർഷൻസൊക്കെ കേട്ടിരിക്കുന്ന 100 ആൾക്കാർ, അതെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു തോട്ടായിരുന്നു കഴിഞ്ഞ വർഷം. പ്രത്യേകിച്ച് ഐ ഫീൽ താങ്ക് യു ഫോർ ദാറ്റ്, താങ്ക് യു ഫോർ ലിസ്ണിങ് മീ. പിന്നെന്താ പറയുക, 2022 എല്ലാ ആൾക്കാരെ പോലെ തന്നെ എൻ്റെ ലൈഫിലും കുറേ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ കുറച്ചൊക്കെ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. കുറേ പുതിയ ആൾക്കാർ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ എനിക്ക് കട്ട് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ 2022 എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവാം. ഒന്ന്, എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് നടക്കുന്നത്, ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ അഡ്രസ്സ് ചെയ്ത് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ടൊന്നും പോകുന്നുണ്ട്. ഇന്നലെ വരെ അങ്ങനെ പോയി, നാളെ അങ്ങനെ അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ വളരെ സേഫായിട്ട് പ്രത്യേകിച്ച് ചിന്തയിലൂടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് മുന്നോട്ടും ബാക്കോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നോടിട്ടൊന്ന് അനലൈസ് ചെയ്ത് ഒന്നോട് ചിന്തിച്ച് അങ്ങനെ പോകാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ എനിക്ക് തോന്നുന്നു 2022-2021 ആ ഒരു സമയത്തായിരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ലേണിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവള്, അതായത് എൻ്റെ മോള്, 1.5 വയസ്സാവുന്നു ഇപ്പോൾ. അപ്പോൾ അവൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ ഓരോ മൊമെൻ്റ് ടു മൊമെൻ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഗ്രോത്ത്. അപ്പോൾ ഒരു പോയിന്റിന് ശേഷം ഞാൻ വല്ലാതെ റിയലൈസ് ചെയ്തൊരു കാര്യം ഇത്, ഇവളിങ്ങനെ ജനിച്ചിട്ട് 1-2-3 ആഴ്ച അങ്ങനെ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിലാണ് ഇവരെ സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് പഠിക്കുന്നത്. അതേപോലെ പാല് തൊണ്ടയിലൂടെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി പഠിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഈ നേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഈ എന്താ പറയുക, ജോ ബോണില്ലേ നമ്മുടെ താടിയലിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. അവിടെ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇളകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പാല് കിട്ടിയിട്ടാണ് ഇറക്കുന്നത്, ഇല്ലെങ്കിൽ ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് അവർ ഭയങ്കര സൂത്ത് ചെയ്തിട്ട് ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പാല് കുടിക്കുന്നൊന്നുമില്ല എന്നുള്ളൊരു ആ ഒരു ഡിഫറൻസൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ട് ഒരു പോയിന്റിൽ ഞാനിങ്ങനെ റിയലൈസ് ചെയ്യാം, നമ്മൾ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു ട്രൊമാറ്റിക് സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ നമ്മൾ എത്രയോ മുന്നേ തന്നെ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അന്നേരം നമ്മുടെ പാരൻസും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചുറ്റും ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിൻ്റെ മുന്നേയും നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. അമ്മ അല്ലെങ്കിൽ അച്ഛൻ അടുത്ത ഏതെങ്കിലും ഒരാൾ മാത്രമുള്ള സമയത്ത്, അതിലും മുന്നേ അവർക്ക് കൈകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യം തന്നെ പറയുമ്പോൾ, അവൾ ഈ പറയുന്ന ഈ ശ്വാസം എടുക്കുന്നത് പഠിക്കുമ്പോഴും ഈ തൊണ്ടയിലൂടെ ഇറക്കുന്നത് പഠിക്കുമ്പോഴും ഒന്നും എനിക്ക് കൈകൊണ്ടോ കാലുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറലി ദേ സർവൈവ്. വി ഓൾസോ ഡിഡ് ദാറ്റ്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത സമയത്തും ഈ അമ്മയുടെ വയറ്റിലുള്ള സമയത്തും നമ്മൾ നമ്മളെ സേവ് ചെയ്ത് സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ വി ഹാവ് സർവൈവ്ഡ്. അപ്പം ഈ ഒരു തോട്ട് എനിക്ക് ഒരു പോയിന്റിൽ കിട്ടിയപ്പോഴുണ്ടല്ലോ, ഇറ്റ് വാസ് ലൈക്ക് ഷോക്കിങ്. എനിക്കത് ഭയങ്കര ഒരു ധൈര്യം തരുന്നൊരു ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുമ്പോൾ തന്നെ ആ ഈ മനുഷ്യൻ ഇല്ലാത്തപ്പോഴും ഞാൻ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഐ വാസ് ഹിയർ. സോ ഐ വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ, എ ഗ്രേറ്റ് ഇയർ എഹെഡ്. എപ്പോഴെങ്കിലും സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഒരു ചെറിയ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. വി സർവൈവ്ഡ്. ബൈ.